ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ജോബ്സ് എബ്രോഡ് സപ്പോർട്ട് മോഡൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടോടെ 2007 ന്യൂയോർക്ക് ടൈംസ് കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പൌരന്മാരെ അവരുടെ വരുമാനത്തെ ആശ്രയിച്ച് സാമൂഹ്യ മേഖലകളിൽ നേട്ടം കൈവരിച്ച കേരളത്തിന്റെ മാതൃകയെക്കുറിച്ചാണ്. തീർച്ചയായും കഴിഞ്ഞ 7 ദശാബ്ദങ്ങൾക്കിടയിൽ കേരളം വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സാക്ഷരത, ആരോഗ്യം, കുടുംബാസൂത്രണം തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളുടേതിനോട് കിടപിടിക്കുന്നതാണ്. കേരളത്തിന്റെ സാമൂഹിക വികസനത്തെ കേരള മോഡൽ എന്ന പേരിൽ പല രാജ്യാന്തര സാമൂഹിക ശാസ്ത്രജ്ഞരും പഠന വിഷയമാക്കിയിട്ടുമുണ്ട്. കേരളത്തിന്റെ മാനവ വികസന സൂചികയും ജീവിത നിലവാര കണക്കുകളും ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ആഗോള നിലവാരത്തോട് കിടപിടിക്കുന്നതുമാണ് എന്ന് ഏവരും സമ്മതിക്കും. ഒരേ സമയം ഉയർന്ന ജീവിത നിലവാരവും താഴ്ന്ന സാമ്പത്തിക വളർച്ചയും പിന്തുടരുന്ന കേരളത്തിലെ ഈ അപൂർവ സാഹചര്യത്തെയാണ് കേരള മോഡൽ എന്ന പേരിൽ സാമ്പത്തിക ഗവേഷകർ പഠന വിഷയമാക്കിയിട്ടുള്ളത്. എന്നുകരുതി കഴിഞ്ഞ കാലത്ത് പൂർത്തിയാക്കിയ ഭഗീരഥ യജ്ഞങ്ങളുടെ വീരകഥകൾ പറഞ്ഞ് ആയുസ് മുഴുമിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും? മലയാളിയുടെ ആളോഹരി പൊതുകടത്തെക്കുറിച്ച് ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് 500,000 രൂപയോട് അടുക്കുന്നുവെന്നാണ്. 2018-19 കണക്ക് ലഭ്യമല്ലെന്നും പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് MK ഹരിദാസിന് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു. കണക്കുകൾ ഇങ്ങനെയാണ്. 2018 മാർച്ചിൽ സംസ്ഥാന സർക്കാരിന്റെ കടം 142,984 കോടി രൂപയാണ്. 2016 മാർച്ചിൽ സംസ്ഥാന സർക്കാരിന്റെ കടം 109,730 കോടി രൂപയായിരുന്നു. ഇപ്പോൾ വർധന 33,253 കോടി രൂപ. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം നൽകാൻ പ്രതിവർഷം ചെലവ് വരുന്നത് 34,256 കോടി രൂപ. 2018 മാർച്ചിലെ ആളോഹരി പൊതുക്കടം 41,498 രൂപയാണ്. 2016 മാർച്ചിൽ ആളോഹരി പൊതുകടം 32,129 രൂപയായിരുന്നു. അതായത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഓരോരുത്തർക്കും കടം വർദ്ധിച്ചത് 9,369 ആണ്. ആളോഹരി കടം കണക്കാക്കുന്നത് സർക്കാരിന്റെ ആകെ കടത്തെ സംസ്ഥാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചിട്ടാണ്. പെൻഷന് വേണ്ടി പ്രതിവർഷം ചെലവ് വരുന്നത് 20,667 കോടി രൂപയാണ്. ഇത്രയും പറഞ്ഞത് വർഷാവർഷം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ്. പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരു നാടായി നമ്മുടേത് മാറിക്കൊണ്ടിരിക്കുന്നു. വിനോദസഞ്ചാരം, പൊതുഭരണം, ബാങ്കിംഗ്, ഗതാഗതം, വാർത്താവിനിമയം എന്നിവയുൾപ്പെടുന്ന സേവന മേഖലയും കൃഷി, മത്സ്യബന്ധന മേഖലകളുമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലുകളായി പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ ഇന്നത്തെ സത്യാവസ്ഥ നമുക്കറിയാം. പ്രകൃതി ദുരന്തങ്ങളും കൃത്യമായ ആസൂത്രണത്തിന്റെ അഭാവവും വിനോദസഞ്ചാര മേഖലയെ സാരമായി ബാധിച്ചു. കൃഷി, മത്സ്യബന്ധന മേഖലകൾ താളം തെറ്റി. പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായ ലോട്ടറിയിൽ പോലും ഇനി പ്രതീക്ഷ വയ്ക്കേണ്ടതില്ല എന്ന് GST ഏകീകരിച്ചതിലൂടെ ബോധ്യം വന്നിരിക്കുന്നു. പിന്നെ ശേഷിക്കുന്നത് മദ്യവിൽപ്പന മാത്രമാണ്. ചുരുക്കത്തിൽ, ആളുകൾ കൂടുതൽ മദ്യപിച്ചാൽ മാത്രം നിലനിന്നു പോകുന്ന നാടായി നമ്മുടെ കേരളം മാറുന്ന സാഹചര്യം. 2016 May 25 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഡോക്ടർ തോമസ് ഐസക് സാമ്പത്തിക ധവളപത്രം പുറത്തിറക്കി. അതിലെ പ്രസക്ത ഭാഗങ്ങൾ പ്രകാരമായിരുന്നു: സർക്കാർ അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്, കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള പരിധിയിലുള്ള മുഴുവൻ വായ്പയും എടുത്താലും നിത്യനിദാന ചെലവുകൾ നിറവേറ്റാൻ മാത്രമേ സാധിക്കൂ, സർക്കാർ മൂലധന നിക്ഷേപം നടത്തേണ്ട ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള പൊതു സർവീസുകൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയവയ്ക്ക് മുടക്കാൻ പണമില്ലാത്ത അവസ്ഥയാണ്, വാർഷിക പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതമായി, ദരിദ്രജനവിഭാഗങ്ങൾക്കും പരമ്പരാഗത വ്യവസായ മേഖലകളിലെ തൊഴിലാളികൾക്കും ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കുറയുന്നതിന് ഇടയായി എന്നിങ്ങനെ ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതിനുശേഷമായിരുന്നു എല്ലാ ധനകാര്യ കണക്കുകളെയും തെറ്റിച്ചുകൊണ്ട് പ്രളയം വന്നത്. സംസ്ഥാനത്തെ 6-ൽ 1 പേരെ പ്രളയം ബാധിച്ചുവെന്ന് ലോകബാങ്ക് പറഞ്ഞു. എത്ര കോടിയുടെ നഷ്ടമുണ്ടായി എന്നും പുനർനിർമ്മാണത്തിന് എത്ര കോടികൾ വേണ്ടിവരുമെന്നും ഇപ്പോഴും കൃത്യമായ ധാരണയില്ല. 25,000 കോടിയുടെ നഷ്ടമുണ്ടായി എന്ന് ലോകബാങ്ക് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ നടത്തിയ അന്വേഷണത്തിൽ പുനർനിർമ്മാണത്തിന് 31,000 കോടി വേണം എന്നാണ് മനസ്സിലായത്. പ്രളയത്തിൽ തകർന്നുപോയ അടിസ്ഥാന സൌകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ 27,000 കോടി വേണം എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇതിനൊന്നും ഒരു മാർഗവും കാണുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇനി തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്താം. ജോബ്സ് എബ്രോഡ് സപ്പോർട്ട് മോഡൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടോടെയായിരുന്നു 2007 ന്യൂയോർക്ക് ടൈംസ് കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളെക്കുറിച്ച് ലേഖനം എഴുതിയത്. എന്നാൽ കേരള സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പും കിതപ്പും ചരിത്രപരമായി മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച താഴ്ചകളെയും അവർ നടപ്പാക്കുന്ന സാമ്പത്തിക നയങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് തന്നെയായിരുന്നു അന്നത്തെ ആ ലേഖനത്തിൽ. കേരളത്തിലേക്ക് ഒഴുകിയ വിദേശ പണത്തിന്റെ മുഖ്യ സ്രോതസ്സായ ഗൾഫ് രാജ്യങ്ങളിൽ നടപ്പാക്കി വരുന്ന തൊഴിലിടങ്ങളിലെ സ്വദേശിവൽക്കരണം ലക്ഷക്കണക്കിന് മലയാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും നാട്ടിലേക്ക് വരുന്ന വിദേശ പണത്തിൽ കാര്യമായ ഇടിവുണ്ടാകാനും കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചറിവാണ് സംസ്ഥാനം ഭരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത്.